ഇരട്ടി ശക്തിയോടെ യോന പ്രതിസന്ധികളിൽ നിന്നും വെളിയിൽ വരുന്നത് നാം കാണുന്നു. അവന്റെ സ്തോത്രവും സ്തുതിയും നേർച്ചയും അത് വ്യക്തമാക്കുന്നു. പുതിയ സമർപ്പണത്തോടെ അവൻ നിനവയിലെത്തുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന യോന നടത്തുന്നത് കഴിഞ്ഞ ദിവസം നാം കാണുകയുണ്ടായി. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രണ്ടാം അധ്യായത്തിന്റെ 9 വാക്യം വളരെ ശ്രദ്ധേയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, ആ വലിയ രക്ഷ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ സുഹൃത്തെ? ഇല്ല എങ്കിൽ ക്രിസ്തു നിർവഹിച്ച ആ രക്ഷ വിശ്വാസത്താൽ ക്രിസ്തുവിലുള്ള ആശ്രയത്തിലൂടെ ഇപ്പോൾ സ്വന്തമാക്കൂ. ജീവിതം അനുഗ്രഹപൂർണമാക്കൂ. ഇന്ന് നാം 2 ഒടുവിലത്തെ വാക്യം മുതലാണ് പഠിക്കുവാൻ പോകുന്നത്. ഞാനൊന്ന് വായിക്കട്ടെ 2:10 വാക്യം. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. പിന്തിരിഞ്ഞു പോയവനെങ്കിലും ആ മത്സ്യത്തിന് യോനയെ ദഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു നല്ല മനുഷ്യനെ താഴ്ത്തിക്കളവാൻ സാധ്യമല്ല എന്ന് ചുരുക്കം. ഇപ്പോൾ യോന ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. അവൻ ദൈവത്തോട് ചില നേർച്ചകളൊക്കെ കഴിച്ചു. അവയിലൊന്ന് താൻ നിനവയിലേക്ക് പോകുന്നു എന്നതാണ്. ദൈവത്തെ അനുസരിക്കുവാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇനിയും അവന്റെ ടിക്കറ്റ് നിനവയിലേക്കാണ്. അനുതപിക്കുന്ന ഒരു പാപിയെ ദൈവം കൈക്കൊള്ളുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തോട് മറുതലിച്ച യോനയെ അനുതപിച്ചപ്പോൾ കൈക്കൊള്ളുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. അവിടുത്തെ സ്നേഹം എത്ര വലുതാണ്! അവിടുത്തെ ദയ, അവിടുത്തെ കരുണ, അവിടുത്തെ നടത്തിപ്പ്. അതെ, ദൈവം എത്ര അനുഗ്രഹീതമായിട്ടാണ് ഓരോ മനുഷ്യനെയും കരുതുന്നതും നടത്തുന്നതും. ഇത് നാം മനസ്സിലാക്കുമ്പോൾ എന്തുമാത്രം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കും ദൈവം നമ്മെ ബുദ്ധിമുട്ടിക്കുകയാണ്, ദൈവം നമുക്ക് ദോഷത്തിനായി ചിന്തിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ സുഹൃത്തെ, ഒരിക്കലും അങ്ങനെയല്ല. ഏതൊരു മനുഷ്യനോടും ദൈവത്തിനുള്ള സ്നേഹവും കരുതലും ദയയും എത്ര വലുതാണ്! 3 നാം നോക്കുമ്പോൾ ഈ അധ്യായത്തിൽ നാം കാണുന്നത് മത്സ്യം ഛർദ്ദിച്ചിട്ടടുത്തു നിന്നും യോന നിനവയിലേക്ക് പോകുന്നതാണ്. ഒടുവിലായി യോന ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. യോനയുടെ ജീവിതത്തിലെ മടങ്ങിവരവിന്റെ സ്ഥലം ആ മത്സ്യത്തിന്റെ വയറായിരുന്നു. അതവനെ തിരിച്ച് ശരിയായ ദിശയിലേക്ക് കൊണ്ടുവന്നു. ഈ 3 മുകളിൽ ക്രിസ്തു തന്റെ സമയത്തെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 11:30 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും. 3:1 നാം വായിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് 2 യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, രണ്ടാമതും അവസരം കൊടുക്കുന്ന ദൈവം. ഇതൊരു വലിയ ചിന്തയാണ്. യഹോവയുടെ അരുളപ്പാട് 2 യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ. ഒരിക്കൽ എന്നോട് ഒരു വ്യക്തി ഒരു സംശയം ചോദിച്ചത് ഇപ്രകാരമായിരുന്നു, അഥവാ മത്സ്യം യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് യോപ്പയിലേക്ക് ചെന്ന് വേറൊരു ടിക്കറ്റ് വാങ്ങി തർസീസിലേക്ക് വീണ്ടും പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംശയം കേൾക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതില്ലേ? പക്ഷേ അതിനുള്ള എന്റെ മറുപടി തീർച്ചയായും ദൈവം വേറൊരു മത്സ്യത്തെ നിയോഗിച്ച് യോനയെ കരക്കെത്തിച്ചേനേയും എന്നായിരുന്നു. എങ്ങനെയുണ്ട്? ഇത് തന്നെ മുടിയനായ പുത്രനെ കുറിച്ചും വേണമെങ്കിൽ പറയാം. അഥവാ അവൻ ആദ്യം മടങ്ങി വന്നു കഴിഞ്ഞ് 1 ശേഷം അപ്പനോട് പറയുകയാണെന്നിരിക്കട്ടെ, അപ്പ എനിക്ക് ഇനിയും വരേണ്ടുന്ന വീതം തന്നാലും എന്ന്. നിങ്ങൾ കരുതുന്നോ അപ്പൻ അവന് കൊടുക്കുമെന്ന്? ഞാൻ ചിന്തിക്കുന്നു തീർച്ചയായും അപ്പനവന് വേറൊരു വീതം കൊടുത്തേനെ. രസകരമായ വസ്തുത എന്തെന്നാൽ പിന്നീട് ആ മകൻ ദൂരദേശത്തേക്ക് പോയില്ല എന്നാണ്. എന്തുകൊണ്ട്? കാരണം അവൻ അപ്പന്റെ മകനാണ്. വീണ്ടും ആ പന്നികളെ വളർത്തുന്ന ആ പന്നിക്കൂട്ടിൽ പോയി കിടക്കുവാൻ അവന് ആഗ്രഹമില്ല. ദൈവത്തിന്റെ മക്കൾ പാപം ചെയ്തെന്നിരിക്കും, പക്ഷെ തീർച്ചയായും അവർ അതിൽ ജീവിക്കില്ല. പാപം പ്രാക്ടീസ് ചെയ്യില്ലെന്ന് ചുരുക്കം. പന്നികൾ പന്നിക്കൂട്ടിലാണ് ജീവിക്കുന്നത്, മക്കളോ പിതാവിന്റെ ഭവനത്തിൽ. ചിലപ്പോൾ ചില മക്കൾ അറിയാതെ പന്നിക്കൂട്ടിൽ ചാടിയെന്ന് വന്നേക്കാം. അറിയാതെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സുബോധമില്ലാതെ വരുമ്പോൾ. അത് ദൈവം അവരോട് ക്ഷമിക്കുകയും മടങ്ങി വരുമ്പോൾ അവരെ വീണ്ടും തൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ സന്നിധിയിലേക്ക്, തൻ്റെ സന്തോഷത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. അത് അത്രമാത്രം ലളിതവും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് എന്നോർക്കണം. ഇവിടെ പറയുന്നു യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനായ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, നമ്മുടെ ദൈവം രണ്ടാമത് ഒരവസരം തരുന്ന ദൈവമാണ്. എത്ര അത്ഭുതകരമായ, അതിശയകരമായ ഒരു സംഗതിയാകുന്നു അത്. ദൈവം താങ്കൾക്ക് രണ്ടാമതൊരവസരം തരും, അതിലും കൂടുതൽ തന്നിരിക്കും. എനിക്ക് ഡസൻ കണക്കിന് അവസരങ്ങൾ തന്നതെനിക്കറിയാം. അവൻ ദീർഘക്ഷമയുള്ളവനാകുന്നു. ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. താങ്കൾ അവിടുത്തെ പൈതലാകുന്ന പക്ഷം അവൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതിന് ഒരു സംശയവും വേണ്ട. ഇതാ യോനായ്ക്ക് ദൈവത്തിൽ നിന്നും രണ്ടാമത് ഒരു വിളി കിട്ടുന്നു. നമ്മുടെ നാട്ടിലെ ഏത് സഹകരണ സംഘമാകുന്നു ഒരു മനുഷ്യന് രണ്ടാമതൊരു അവസരം നൽകുന്നത്? ഏതെങ്കിലും കമ്പനിയിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഒരു മനുഷ്യൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ തിരികെ വന്ന് അവിടെ ഒരു അവസരത്തിന് ശ്രമിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഓടിക്കുമില്ലേ? ഇനിയും സുവിശേഷ വേലയിൽ നമ്മുടെ സംഘടനകളിൽ പ്രവർത്തിക്കുവാനായി വന്ന ഒരു മനുഷ്യൻ അതിട്ടിട്ട് പോയാൽ വീണ്ടും വന്നാൽ നാം എടുക്കുമോ? ദൈവം വീണ്ടും വീണ്ടും അവസരം തരുന്നു എന്നത് എത്ര ആശ്ചര്യജനകമാകുന്നില്ലേ? നാം മാനുഷികമായി വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. എന്നാൽ ഒരു സത്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ദൈവം വീണ്ടും വീണ്ടും അവസരം തരുന്ന ദൈവമാണ്. യോനായുടെ കാര്യത്തിൽ മാത്രം ദൈവം ചെയ്ത അസാധാരണമായ ഒരു കാര്യമല്ലിത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം യാക്കോബിന്റെ ചരിത്രം വായിക്കുന്നത് ഓർക്കുന്നില്ലേ? യാക്കോബ് വീണ്ടും 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 തോൽക്കുന്നു. എത്ര വീണ്ടും വേണമെങ്കിൽ പറയാമല്ലേ? ഒടുവിൽ അവൻ ദൈവത്തിനൊരു മാനക്കേടായിത്തീരുന്നു. ദൈവത്തെ ആകെ കുഴയ്ക്കുന്നത് പോലെ ആയിത്തീരുന്നു. ഞാൻ അങ്ങനെ ഉള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ലളിതമായി ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതുകൊണ്ട് മാത്രമാണ്. യാക്കോബ് അവനൊരിക്കലും വിട്ടുപോകുവാൻ ദൈവം അനുവദിച്ചില്ല. യാക്കോബ് ഒരു ഉപായിയായിരുന്നു, ഒരു സൂത്രക്കാരൻ. അവൻ്റെ അമ്മാവൻ ലാബാന്റെ വീട്ടിൽ ജീവിക്കുവാൻ ചെന്നപ്പോൾ പോലും സ്വന്തം കഴിവുകൾ കൊണ്ട് ജീവിക്കാമെന്നാണ് യാക്കോബ് കരുതിയത്. വാസ്തവത്തിൽ ലാബാൻ യാക്കോബിനേക്കാൾ മിടുക്കനായിരുന്നു, സൂത്രശാലിയായിരുന്നു. പക്ഷെ യാക്കോബ് ജയിക്കുന്നത് നാം കാണുന്നു. ഒടുവിലായി യാക്കോബ് ലാബാന്റെ അടുത്തു നിന്നും ആ രാജ്യത്തു നിന്നുപോലും ഓടിപ്പോകേണ്ടതായി വരുന്നു. തൻ്റെ സ്വഭാവം കൊണ്ട് യാക്കോബ് തൻ്റെ അമ്മായിയപ്പനെയും ജ്യേഷ്ഠനെയും വെറുപ്പിക്കുന്നു. പക്ഷേ അങ്ങനെ അങ്ങ് തുടരുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു, ദൈവത്തെ സേവിക്കുവാൻ അവന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ എത്ര മോശമായ ഒരു കാഴ്ചയാണ് നാം ആദ്യം കാണുന്നത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പണ്ടേ അവനെ തള്ളിയിട്ട് ആ സ്ഥാനത്ത് വേറെ ആരെയെങ്കിലും കണ്ടുപിടിച്ചാക്കിയനേയും ല്ലേ? മാനുഷികമായി അങ്ങനെയാണല്ലോ നാം ചെയ്യാറുള്ളത്. എന്നാൽ ദൈവം ആ യാക്കോബിനെ തേടി ചെല്ലുന്നു. കാരണം ദൈവത്തിനറിയാം അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു എന്ന്. യാക്കോബ് തൻ്റെ ദേശത്തേക്ക് തിരികെ വരുമ്പോൾ പെനിയേലിൽ ഒരു രാത്രി മുഴുവൻ ദൈവം യാക്കോബുമായി മല്ലിടുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, യാക്കോബ് ദൈവവുമായി മല്ലിട്ടു എന്ന്. യാക്കോബ് ദൈവവുമായിട്ടല്ല. പിന്നെയോ, അമ്മായിയപ്പൻ പിൻപിൽ, ജ്യേഷ്ഠൻ മുൻപിൽ, രണ്ടുപേരും യാക്കോബിന് നാശം വിതയ്ക്കുവാൻ വരുമ്പോൾ യാക്കോബ് വേറൊരു ഗുസ്തി മത്സരമല്ല ആഗ്രഹിച്ചത്. തനിക്ക് ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഒരു മല്ലുപിടിക്കലിന് അവൻ തയ്യാറല്ല. പെനിയേലിൽ അവനുമായി മല്ലുപിടിച്ചത് ദൈവമാണ്. ആ രാത്രിയിൽ അവൻ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവനെ പിടികൂടുന്നതിന് മുൻപ് ദൈവം അവനെ മുടന്തനാക്കി. താൻ തോൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ യാക്കോബ് ഒടുവിലായി ഒരനുഗ്രഹത്തിനായി യാചിക്കുന്നു. അന്ന് മുതൽ യാക്കോബ് ഒരു വ്യത്യസ്ത വ്യക്തിയായി കാണപ്പെടുന്നു. ഇപ്പോൾ അവൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അവൻ്റെ താഴ്മ വളരെ കണ്ടുപിടിക്കലിന് നാം ദാവീദിന്റെ ചരിത്രവും പഠിക്കുന്നു. ഈ കാലങ്ങളിൽ പോലും ദാവീദിനെ നിശിതമായി വിമർശിക്കുന്നവരുണ്ട്. വളരെ മോശമായ പാപം ദാവീദ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതിന് ദൈവം അവനെ ശിക്ഷിക്കുകയും ചെയ്തു. മരണം വെറും ഒരിഞ്ചും മാത്രം അകലെ നിൽക്കുന്നത് വരെ ദൈവം അവനെ അടിച്ചു. ഒടുവിലായി തൻ്റെ മകൻ അബ്ശാലോം കൊല്ലപ്പെട്ടപ്പോൾ ദാവീദിൻ്റെ ഹൃദയം പൊട്ടി. അടുത്ത രാജാവാകണമെന്ന് ദാവീദ് ആഗ്രഹിച്ചത് അബ്ശാലോം കുമാരനായിരുന്നു. പക്ഷേ അവൻ ദാവീദിനെ ചതിച്ചു. ദാവീദിനെതിരായി അവൻ കൂട്ടുകെട്ടുണ്ടാക്കി. ഒടുവിൽ കൊല ചെയ്യപ്പെട്ടു. ദാവീദ് എന്തുമാത്രം കരഞ്ഞില്ലേ. അവൻ കരഞ്ഞത്, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാണ്. അബ്ശാലോം ദൈവത്തെ അറിഞ്ഞിരുന്നില്ല എന്ന ഭയം ദാവീദിനുണ്ടായിരുന്നതിനാൽ അവൻ്റെ ശേഷമുള്ള ആയുസ് മുഴുവനും ഹൃദയം തകർന്നവനായി അവൻ ജീവിച്ചു. ദാവീദിൻ്റെ പാപത്താൽ ദൈവം അവനെ ശിക്ഷിച്ചു. പക്ഷെ ദാവീദ് ദൈവസന്നിധിയിൽ നുറുങ്ങിയ ആ ഹൃദയത്തോടെ വന്ന് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചു. അതെ, രണ്ടാമതൊരവസരം തരുന്ന ദൈവം. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം പറഞ്ഞതിനെ പലർക്കും ചോദ്യം ചെയ്യുവാനായിട്ട് സാധിക്കും. പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ദാവീദിൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും ദൈവം അങ്ങനെ പറഞ്ഞതിൽ നാം കൂടുതൽ സന്തോഷിക്കേണ്ടതാണല്ലേ. ദാവീദിനെ പോലെ ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സായി എങ്കിൽ എന്നെയും താങ്കളെയും അവൻ തീർച്ചയായും രക്ഷിക്കും. രണ്ടാമതും അവസരം തന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്രകാരത്തിലുള്ള ഒരു ദൈവമാകുന്നു നമുക്കുള്ളത് എന്നതിനാൽ നാം നന്ദിയുള്ളവരായിരിക്കണം. അവിടുന്ന് ദാവീദിന് രണ്ടാമതും ഒരവസരം കൊടുത്തു. സ്നേഹിത, താങ്കൾക്ക് രണ്ടാമതും മൂന്നാമതും അവസരം തരുവാൻ ദൈവം തയ്യാറാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന ശിമോൻ പത്രോസ് തട്ടിവീണു, ആകെ നാശമായി, നാറി. അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. ആ ന്യായാസനത്തിനടുത്ത് അവൻ നോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. ആ കണ്ണുകൾ ദേഷ്യത്തോടെ അല്ലായിരുന്നു അവനെ നോക്കിയത്, പക്ഷേ ദയയോടും കരുണയോടും. പത്രോസ് വെളിയിൽ പോയി കൈപ്പോടെ കരയുവാൻ ആരംഭിച്ചു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ശിമോൻ പത്രോസുമായി ഒരു പ്രത്യേക വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ പത്രോസിന് തൻ്റെ കാര്യങ്ങൾ നേരെയാക്കുവാൻ സാധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, താങ്കളൊരു ദൈവ പൈതലായിരിക്കെ പാപത്തിൽ വീണാൽ താങ്കൾക്ക് വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരാം. ഒരു കാര്യം മാത്രം, താങ്കൾ വളരെ ഗൗരവമായി വേണം, ആത്മാർത്ഥമായി വേണം, സത്യസന്ധമായി വേണം മടങ്ങി വരുന്നത്. മറ്റാരോടും പറയുവാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അടുത്ത് എന്ന് തുറന്നു പറയാം. അവിടുന്ന് താങ്കളെ അംഗീകരിക്കും, കൈക്കൊള്ളും. താങ്കളുടെ ഹൃദയത്തിൻ്റെ നിലവാരം മാത്രമാണ് അവിടുന്ന് നോക്കുന്നത്. രണ്ടാമതും അവസരം തരുന്ന ദൈവമാണ് അവൻ. അവിടുന്ന് താങ്കളെ ഉന്മൂലനാശം ചെയ്യുവാനല്ല ആഗ്രഹിക്കുന്നത്, പിന്നെയോ രക്ഷിച്ച് അവിടുത്തെ വഴികളിൽ നയിക്കുവാനാണ്, നടത്തുവാനാണ്. ആദ്യ പ്രാവശ്യം തോറ്റുപോയ വേറൊരു വ്യക്തിയാണ് മർക്കോസ്. അറിയാമല്ലോ, ആദ്യം അവൻ പൗലോസിനെ പോലെ ബർന്നബാസിനെ പോലെ ഒരു നല്ല സുവിശേഷ വേലക്കാരനായിരുന്നില്ല. ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അവൻ തിരിച്ച് വീട്ടിൽ പോയി. അടുത്ത യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നല്ലവനായ ബർന്നബാസ് പറഞ്ഞു മർക്കോസിനെ കൂടി കൊണ്ടുപോകാമെന്ന്. പക്ഷേ പൗലോസ് അതിന് സമ്മതിച്ചില്ല. എന്തെങ്കിലും കാണുന്നതിന് മുൻപ് ഓടി വീട്ടിൽ പോകുന്നവനെ എന്തിനു കൊള്ളാം. പക്ഷേ പിന്നീട് പൗലോസിൻ്റെ മനസ്സ് മാറി. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം അംഗീകരിക്കുന്നുവല്ലോ. സത്യത്തിൽ ദൈവം മർക്കോസിനെ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പൗലോസ് തിമത്തിയോസിന് രണ്ടാമത് ലേഖനം എഴുതുമ്പോൾ മർക്കോസിനെ കൂടി കൂട്ടിക്കൊണ്ടുവരിക, അവൻ എനിക്ക് പ്രയോജനമുള്ളവനാണെന്ന് എഴുതുന്നു. മർക്കോസ് നല്ല പ്രവർത്തനം ചെയ്തു. ദൈവം രണ്ടാമതും ഒരവസരം തരുന്നതിൽ താങ്കൾ സന്തുഷ്ടനല്ലേ? താങ്കളുടെ സമൂഹം താങ്കളെ പകയ്ക്കുമ്പോൾ, കുടുംബക്കാർ കൈവിടുമ്പോൾ, താങ്കൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നാരോപിച്ച് കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ, നിരാശയോടെ ഇതൊന്നും വേണ്ട ഞാൻ മടുത്തു ഇനിയും ഗുണത്തിനും ദോഷത്തിനും പോകാതെ അങ്ങിരുന്നേക്കാം എന്ന് പറഞ്ഞ് താങ്കൾ ഒതുങ്ങിക്കൂടിയിട്ട് നാളുകളായില്ലേ? ദൈവം രണ്ടാമതൊരവസരം താങ്കൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തെ. താങ്കളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പല പ്രാവശ്യം ദൈവസന്നിധിയിൽ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് അതിൽ തന്നെ വീണ്ടും വീണ നിരാശയിലാണോ സുഹൃത്തെ താങ്കൾ? ഹൃദയത്തിൽ ആ കുറ്റബോധം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? സ്നേഹിത, ക്രിസ്തു താങ്കളെ മാടി വിളിക്കുന്നു. ഒരവസരം കൂടി തരുവാൻ അവന് നല്ല മനസ്സാണ്. ഒരുപക്ഷെ താങ്കൾ തെറ്റ് ചെയ്ത് മടുത്തു കാണും. ഇനിയും എങ്ങനെ പോയി ചോദിക്കുന്നത്, ഒരവസരം കൂടി എങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചിന്തിച്ച് താങ്കൾ ആകെ മുഷിഞ്ഞിരിക്കുകയായിരിക്കും, ദുഃഖിച്ചിരിക്കുകയായിരിക്കും. എന്നാൽ കടന്നു വരൂ, അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കൂ. രണ്ടാമതും അവസരം തരുന്ന ദൈവം. ആർക്കും ക്ഷമിക്കുവാൻ സാധിക്കാത്ത പാപം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എന്നാണോ താങ്കളുടെ ചിന്ത? അത് തെറ്റാണ്. എത്ര കഠിന പാപവും ക്ഷമിക്കുവാൻ രണ്ടാമത് ഒരവസരം കൂടി തരുവാൻ സ്നേഹവാനായ നമ്മുടെ കർത്താവ് ഇതാ താങ്കളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ തന്നെ താങ്കൾ കടന്നു വരൂ, അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുന്ന് താങ്കളെ സഹായിക്കും. ഒരു ദൈവപൈതൽ പാപത്തിൽ വീണതിന് ശേഷം ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ ദൈവം അവരെ എപ്രകാരം കൈക്കൊള്ളും എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് യോനായുടെ ചരിത്രം. മുടിയൻ പുത്രൻ ഭവനത്തിലേക്ക് തിരികെ വന്നു. അവൻ വീട്ടിൽ തിരികെ വന്നപ്പോൾ അവന് അടി കിട്ടിയില്ല, മറിച്ച് വലിയൊരു വിരുന്നാണ് കിട്ടിയത്. അവനെ ചവിട്ടി പുറത്താക്കിയില്ല, പിന്നെ മുത്തം ചെയ്ത് സ്വീകരിച്ചു. അവനെ ഭവനത്തിനുള്ളിൽ പ്രവേശിപ്പിച്ച് അംഗീകരിക്കുന്ന സ്നേഹവാനായ പിതാവ്. ഇത്ര മനോഹരമായ ഒരു വാർത്ത വേറെ ആർക്കാണ് തരുവാൻ സാധിക്കുന്നത്? രണ്ടാമതും അവസരം തരുന്ന ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഏതെങ്കിലും പാപം വീണ്ടും വീണ്ടും ചെയ്ത് മടുത്തിരിക്കുകയാണോ? ഇനിയും ഞാൻ ദൈവത്തോട് എങ്ങനെ പോയി ആവശ്യപ്പെടും എന്ന് ചിന്തിച്ച് താങ്കൾ ആകെ സംശയിച്ചിരിക്കുകയാണോ? ദൈവം താങ്കളെ സഹായിക്കുവാൻ മതിയായവനാണ്. അവിടുന്ന് ഇന്നും രണ്ട് കൈയും നീട്ടി താങ്കൾക്കായി കാത്തിരിക്കുന്നു. താങ്കളെ താങ്കളേക്ക് ആത്മാർത്ഥമായി അവിടുന്ന് ക്ഷണിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയകർത്താവേ, വളരെ അർത്ഥവത്തായ ആശ്വാസം നൽകുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. രണ്ടാമതും അവസരം തരുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങൾ തെറ്റിപ്പോയവരാണ് കർത്താവേ. ഞങ്ങൾക്ക് അർഹിക്കുവാനൊന്നുമില്ല, അവകാശപ്പെടുവാനൊന്നുമില്ല. ആ ഇളയ മകൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നതുപോലെ അപ്പാ, ഞങ്ങൾ നിന്നോടും ലോകത്തോടും മൊത്തം പാപം ചെയ്തു എന്ന് പറഞ്ഞ്, അത് മാത്രം പറഞ്ഞേ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളെ സ്വീകരിക്കുന്ന ദൈവം, കർത്താവ്, ഇനിയും അങ്ങേ ദുഃഖിപ്പിക്കുന്ന പാപത്തിൽ തുടരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കണം. അവിടുത്തെ ഹിതം മാത്രം ചെയ്ത് മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട എല്ലാവരെയും അതിനായി പുതുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.